വേദമൂർത്തിയായ ശ്രീകൃഷ്ണൻ മൃഢാനന്ദസ്വാമി അനാദികാലം മുതൽ ആവിർഭവിച്ച് ക്രമേണ വളർന്നു വന്നിട്ടുള്ള ഭാരത സംസ്കാരത്തിൻ്റെ ജീവനാഡി സനാതനധർമ്മമാണ്. ആ ആർഷധർമ്മത്തിൻ്റെ ചരിത്രത്തിൽ കാലഗതിയിൽ വന്ന പല പരിവർത്തനങ്ങളും നാം കാണുന്നുണ്ട്. ഓരോ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായി അവയെ കണക്കാക്കാവുന്നതാണ്. ആദ്യത്തെ പരിഷ്കർത്താക്കൾ ഋഷീശ്വരന്മാർ തന്നെയായിരുന്നു. വേദത്തിൻ്റെ ആദ്യ ഭാഗമായ കർമ്മകാണ്ഡത്തിൽ ആസക്തമായി ഐഹികവും ആമുഷ്മികവുമായ സുഖസമ്പാദനം ലക്ഷ്യമാക്കി ജീവിച്ചിരുന്ന ജനസമുദായത്തിൽ പുതിയ ഒരാശയഗതി പ്രചരിപ്പിച്ച് ജനങ്ങളെ ഉന്നതമായ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ് ഉപനിഷത്തുക്കളിൽ നാം കാണുന്നത്. അതിനു മുമ്പ് തന്നെ അനിത്യവും നിരതിശയവുമായ ആനന്ദാനുഭവം അസാധ്യമായതിനാലാണ് സ്വർഗകൽപ്പനയുണ്ടായത്. ദുഃഖത്തിനുള്ള കാരണങ്ങളൊന്നുമില്ലാത്തതും സുഖാനുഭവത്തിനായി ഭോഗപൂർണവുമായ സ്വർഗപ്രാപ്തി ലക്ഷ്യമായി വന്നപ്പോഴാണ് ഉപാസനകാന്ഡത്തിൻ്റെ ഉദ്ഭവം. ഈശ്വരോപാസന കൊണ്ട് നേടുവാൻ സാധിക്കുന്നത് മുക്തി തന്നെയാണെന്നുള്ള ആശയഗതിയാണ് ഉപാസകന്മാർക്കുള്ളത്. എന്നാൽ ഉപാസനയും ഒരുവിധം കർമ്മം തന്നെയാണല്ലോ. കർമ്മത്തിൻ്റെ ഫലമെല്ലാം അനുഭവിച്ചാൽ അവസാനിക്കുന്നതാണു താനും. അപ്പോൾ ഉപാസന കൊണ്ട് കിട്ടുന്ന സ്വർഗവും നിത്യമാകുവാൻ നിവൃത്തിയില്ല. മാത്രമല്ല, ഈശ്വരോപാസന കൊണ്ട് കിട്ടുന്ന മുക്തിയിലും ദ്വൈതം നിലനിൽക്കുന്നുണ്ട്. ദ്വൈതം ദുഃഖത്തിനു കാരണമാണ്. ദ്വിതീയാദ്വൈ ഭയം ഭവതി, ഭയം ദുഃഖത്തിനു കാരണമാകുന്നു. അതുകൊണ്ട് കർമ്മം പോലെ ഉപാസനയും പരമലക്ഷ്യത്തിലേക്ക് നയിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് അടുത്ത ആശയഗതിയോടുകൂടിയ ഋഷീശ്വരന്മാർ രംഗപ്രവേശം ചെയ്യുന്നത്. അവർ പ്രഖ്യാപിച്ച നിത്യമായ സുഖം നേടുവാൻ അനിത്യമായ ഈ ലോകത്തെ നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകം ഭൗതികമാണ്. ഭൗതികമായതെല്ലാം നശ്വരമാണ്. നശ്വരമായ ഭൗതിക ചിന്തയിൽ നിന്ന് അനശ്വരമായ സുഖം നേടാമെന്ന ചിന്ത തന്നെ അപ്രായോഗികവും നിഷ്ഫലവുമാണ്. അതുകൊണ്ട് ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് നാം ഭൗതികത്തിൽ നിന്ന് ആധ്യാത്മികതയിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. അതായത്, ബാഹ്യമായ കാര്യങ്ങൾ വിട്ട് ആന്തരമായ നിലയിൽ അന്വേഷിച്ചാൽ മാത്രമേ ശാശ്വതമായ ശാന്തി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ബഹിർമുഖമായ മനസ്സിനെ അന്തർമുഖമാക്കി ചെയ്ത് അവർ നടത്തിയ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഫലങ്ങളാണ് നാം ഉപനിഷത്തുക്കളിൽ കാണുന്നത്. അവർ പറഞ്ഞു, ജ്ഞാനാദേവതു കൈവല്യം, ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം നേടുവാൻ സാധിക്കുകയുള്ളൂ. അതിനു നാം നിവൃത്തി മാർഗം അനുസരിക്കണം. ധർമാർത്ഥ കാമങ്ങളിൽ വ്യാപൃതമായ പ്രവൃത്തി മാർഗം ബന്ധകാരണമാണ്. ഇതാണ് ഉപനിഷത്തുക്കളുടെ നിഗമനം. കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഈ പ്രവേശം വലിയൊരു പരിവർത്തനമാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ചിന്താഗതിയിൽ ഉണ്ടാക്കി തീർത്തത്. ജ്ഞാനമാർഗത്തിലുള്ള അദ്വൈത ചിന്താഗതിയാണ് ഭാരതീയ സംസ്കാരത്തെ സർവലോക സമാരാധ്യമാക്കി തീർത്തത്. ബുദ്ധിതൻ ചിറകിൽ ചേർന്നുയർന്നാൽ എത്രത്തോളം എത്താമെന്നു തെളിയിച്ചതും ഈ അദ്വൈത ദർശനമാണ്. അതിനപ്പുറം പോകുവാൻ മേധാവികളായ ചിന്തകന്മാർക്കാർക്കും ഇതേവരെ സാധിച്ചിട്ടില്ല. മഹനീയമായ ഈ ആധ്യാത്മിക ചിന്താഗതി പിന്നീട് ചില തെറ്റിദ്ധാരണകൾക്കും ഇട നൽകി. നിവൃത്തി മാർഗമനുസരിക്കുന്ന സന്യാസിമാർക്ക് മാത്രമേ മോക്ഷത്തിന് അധികാരമുള്ളൂ. പ്രവൃത്തി മാർഗമനുസരിക്കുന്ന ഗൃഹസ്ഥന്മാർക്ക് ധർമാർത്ഥ കാമങ്ങൾ ഉൾക്കൊള്ളുന്ന സംസാരഗതിയാണ് ഫലം. അങ്ങനെ ഗൃഹസ്ഥന്മാരുടെ ഇടയിൽ വലിയൊരു നിരാശ വന്നുപെട്ടപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ച് വേദഭാഷ്യം രചിച്ച് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ ജീവിതം വേദങ്ങളിൽ നാം കാണുന്ന കർമ്മ ഉപാസന ജ്ഞാനകാന്ഡങ്ങളുടെ തത്വങ്ങളെ വ്യക്തമാക്കുന്ന വ്യാഖ്യാനമായിരുന്നു. നിഷ്കാമവും നിസ്വാർത്ഥവുമായ കർമ്മങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളതെല്ലാം. കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം നേടുവാൻ ആഗ്രഹിച്ചവർക്ക് സ്വർഗമല്ല ജീവിത ലക്ഷ്യമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. കർമ്മം കർമ്മയോഗമായി അനുഷ്ഠിച്ച് ചിത്തശുദ്ധി സമ്പാദിച്ചു സിദ്ധി നേടിയിട്ടുള്ളതിനു ജനകാദികളെ അദ്ദേഹം ദൃഷ്ടാന്തമാക്കി കാണിക്കുന്നു. സന്യാസിമാർ നിവൃത്തിമാർഗം കൊണ്ടു നേടുന്ന മോക്ഷപ്രാപ്തി ഗൃഹസ്ഥന്മാർക്ക് പ്രവൃത്തിമാർഗം കൊണ്ടു തന്നെ നേടുവാനുള്ള മാർഗമാണ് ഭഗവത്ഗീതയിൽ പ്രധാനമായി അദ്ദേഹം ഉപദേശിക്കുന്നത്. യോഗബുദ്ധിയോടുകൂടാതെ ചെയ്യുന്ന യജ്ഞാദി കർമ്മങ്ങൾ നിഷ്ഫലങ്ങളാണെന്ന് കാണിക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ ഗോവർദ്ധന ഉദ്ധാരണ ലീല ചെയ്യുന്നത്. കർമ്മകാന്ഡം ബന്ധകാരണമാണെന്ന് കരുതി തള്ളിക്കളയുകയല്ല അദ്ദേഹം ചെയ്യുന്നത്, അതിന് അതിൻ്റേതായ പ്രഥമസ്ഥാനം നൽകി ആദരിക്കുന്നു. ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് നമ്മെ സഹായിക്കുന്നത് കർമ്മങ്ങളിലുള്ള യോഗബുദ്ധിയാകുന്നു. അതുകൊണ്ടാണ് തസ്മാത് യോഗി ഭവ അർജുന എന്ന് പറഞ്ഞ് നമ്മോടെല്ലാം അദ്ദേഹം യോഗികളാകുവാൻ ഉപദേശിക്കുന്നത്. കർമ്മവിരക്തനായിത്തീർന്ന അർജുനനെ കർമ്മോന്മുഖനാക്കുകയാണല്ലോ ഗീതയിൽ അദ്ദേഹം ചെയ്യുന്നത്. ബാഹ്യകർമ്മങ്ങൾ ഉപേക്ഷിച്ച് അലസന്മാരായിരിക്കുന്നവരെ മിഥ്യാചാരന്മാരാണെന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ദേഹാഭിമാനമുള്ളിടത്തോളം കാലം കർമ്മത്യാഗം സാധ്യമല്ല, കർമ്മഫലത്യാഗമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഗീതാചാര്യൻ്റെ പക്ഷം. സംഘവും ഫലവും ഉപേക്ഷിച്ച് അർപ്പണബോധത്തോടുകൂടി കർമ്മം ചെയ്യുകയാണെങ്കിൽ കർമ്മജന്യങ്ങളായ ദോഷങ്ങളൊന്നും അവനെ ബാധിക്കയില്ല. പത്മപത്രം പോലെ നിർലിപ്തനായി ലക്ഷ്യപ്രാപ്തിക്കുള്ള പ്രയാണം തുടരുവാൻ അവന് സാധിക്കുന്നു. വേദവിഹിതങ്ങളായ കർമ്മങ്ങളെല്ലാം ഈ നിലയിൽ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടി ഭക്തിഭാവത്തിന് അധികാരിയായിത്തീരണം. വേദത്തിൽ കാണുന്ന ഉപാസനാകാന്ഡത്തിൻ്റെ വ്യാഖ്യാനമാണ് വൃന്ദാവനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം. ഭക്തിഭാവം എങ്ങനെയുള്ളതായിരിക്കണമെന്നും ഭക്തിയുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്നും ഗോപീജനവല്ലഭനായ അദ്ദേഹം കാണിച്ചു തരുന്നു. ഇന്നും ഉത്തമമായ ഭക്തിക്ക് ദൃഷ്ടാന്തമായി കാണിക്കുന്നത് ഗോപികമാരെയാണ്. വൃന്ദാവനത്തിൽ ഗോപികാഗ്രഹങ്ങളിൽ വെണ്ണ കവർന്നുണ്ണുന്ന ഉണ്ണിക്കണ്ണൻ വെണ്ണയെയല്ല കവർന്നത്, നവനീത സദൃശമായ ഗോപികമാരുടെ ഹൃദയത്തെയാണ്. അവർക്ക് ശുദ്ധഭക്തി നൽകി അനുഗ്രഹിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഗോപിമാർക്ക് ശ്രീകൃഷ്ണന് സന്തോഷമുണ്ടാക്കണം എന്നല്ലാതെ സ്വാർത്ഥ ചിന്ത തീരെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണനിൽ നിന്ന് എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹവും തീരെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നതിലുള്ള സന്തോഷവും സംതൃപ്തിയും മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതാണ് ഒരു ഭക്തൻ ഉണ്ടായിരിക്കേണ്ട മനോഭാവം. കൃഷ്ണഗൃഹീത മാനസകളായ ഗോപികമാർക്ക് കൃഷ്ണവിരഹം തീരെ സഹിക്കുവാൻ സാധിച്ചില്ല. കൃഷ്ണൻ സർവഭൂതാശയസ്ഥിതനായ പരമാത്മാവാണെന്നറിയാമായിരുന്നിട്ടും സഗുണ സാകാരൂപനായ കൃഷ്ണനിൽ തന്നെ അവർ മനസ്സുറപ്പിച്ചു. രാസലീലാരംഭത്തിൽ ഗോപികമാരുടെ പ്രേമ പരീക്ഷത്തിനായി കൃഷ്ണൻ അവരുടെ മധ്യത്തിൽ നിന്ന് അന്തർദാനം ചെയ്യുന്നു. അതുകൊണ്ട് ദുഃഖിതകളായ അവർ വിലപിക്കുമ്പോൾ പറയുകയാണ്, നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് വിഘ്നസാർത്ഥിതോ വിശ്വഗുപ്തയെ സഖ ഇതേയിവാൻ സാത്വതാം കുലേ. അങ്ങയുടെ യഥാർത്ഥ രൂപം ഗോപികാനന്ദനായ കൃഷ്ണരൂപമല്ലെന്ന് ഞങ്ങൾക്കറിയാം. ലോകരക്ഷണത്തിനായി ബ്രഹ്മാവിൻ്റെ അപേക്ഷയനുസരിച്ച് യാദവകുലത്തിൽ വന്ന് അവതരിച്ചതാണെന്നും ഞങ്ങൾക്കറിയാം. എങ്കിലും ഈ കൃഷ്ണവിഗ്രഹത്തിൽ ഞങ്ങളുടെ മനസ്സ് ആസക്തമായിരിക്കുന്നു. ഭക്തന്മാർക്ക് നിർഗുണ നിരാകാരമായ ജ്ഞാനികളുടെ ബ്രഹ്മത്തിൽ ശ്രദ്ധയില്ല, അവർക്ക് സഗുണ സാകാരമായ ഈശ്വരരൂപത്തിലാണ് ശ്രദ്ധ. ആ ഭക്തന്മാർക്ക് കിട്ടുന്ന പരമാനന്ദാനുഭൂതിയാണ് രാസലീലയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇവിടെ ഭക്തൻ എല്ലാം മറന്ന് ഭഗവാനുമായി ഏകീഭവിക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. മനോജ്ഞമായ വൃന്ദാവനലീലയിൽ അന്യോപദേശ രൂപേണ കാണിച്ചത് പ്രേമത്തിൻ്റെ പരമകാഷ്ഠയാണ്, ഭക്തിയുടെ ഉന്മത്തതയാണ് ഗോപികമാരുടെ ആ ഉത്കട പ്രേമതാപം മനസ്സിലാക്കുവാൻ വെറും ലൗകികന്മാർക്ക് സാധ്യമല്ല. മനുഷ്യജീവിതത്തിൻ്റെ ഉന്നതമായ ലക്ഷ്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. പ്രേമത്തിനു വേണ്ടി പ്രേമം എന്ന ഉന്നതമായ ആദർശം ഇവിടെ ദൃഷ്ടാന്തരീകരിക്കപ്പെടുന്നു. അത്രയും വിശുദ്ധമായ ആ വൃന്ദാവന ലീലയെ വെറും ലൗകിക ദൃഷ്ടിയോടെ വീക്ഷിച്ച് കുറ്റം കാണുന്ന ചിലരും ഇല്ലാതില്ല. അവരോട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ സ്വയം വിശുദ്ധി സമ്പാദിക്കുക. ഗോപികളുടെ പ്രേമചരിത്രം വർണ്ണിക്കുന്നത് ശുഗദേവനാണെന്നും ഓർക്കണം. നിത്യശുദ്ധനും ആജന്മപാവനനുമായ ശുഗനാണ് ഗോപികളുടെ അദ്ഭുത പ്രേമത്തിൻ്റെ ചരിത്രകാരൻ. സ്വാർത്ഥം ഉള്ളിലുള്ളിടത്തോളം കാലം ഈശ്വരനിൽ ഭക്തി ഉണ്ടാവുക വയ്യ. ഉണ്ടായാൽ തന്നെ അത് കച്ചവട ഭക്തിയല്ലാതെ മറ്റൊന്നല്ല. പണത്തിനും പേരിനും പെരുമയ്ക്കും ഈ കാൽക്കാശിൻ്റെ ലോകത്തിനും വേണ്ടിയുള്ള കൊതി വിടൂ. അപ്പോൾ മാത്രമേ ഗോപികകളുടെ പ്രേമം മനസ്സിലാക്കാൻ കഴിയൂ. സമസ്തവും വെടിയാതെ മനസ്സിലാക്കാൻ യത്നിക്കവേ വയ്യാത്ര പാവനമാണത്. ആത്മാവ് തികച്ചും പരിശുദ്ധമാകുന്നതിനു മുൻപ് ഗ്രഹിക്കരുതാത്തത്ര ദിവ്യമാണത്. കൃഷ്ണാവതാരത്തിൻ്റെ പരമസാരമാണത്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 3:50. ആ പ്രേമോന്മാദം കൊണ്ടുണ്ടായ വിശ്വവിസ്മൃതിയിൽ ഉപാസനയുടെ ഭക്തിയുടെ ശരിയായ തത്വവും ലക്ഷ്യവും അദ്ദേഹം വ്യക്തമാക്കി കാണിക്കുന്നു. 3-ാമതായുള്ളത് ജ്ഞാനകാന്ഡമാണ്. ജ്ഞാനമൂർത്തിയായ കൃഷ്ണൻ്റെ ജീവിതം അതിൻ്റെ മകുടോദാഹരണമാണ്. ഈശ്വരാവതാരങ്ങളിൽ തൻ്റെ ഐശ്വര്യഭാവം തീരെ മറക്കാതെയും പെരുമാറിയിട്ടുള്ളത് ശ്രീകൃഷ്ണൻ മാത്രമാകുന്നു. അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വ്യാസനു തന്നെ പറയേണ്ടി വന്നത്. ജ്ഞാനത്തിൻ്റെ പാരമ്യം ജീവാത്മ പരമാത്മൈക്യ ബോധത്തിലാണല്ലോ. ആ ഭാവത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ജീവിതം. എല്ലാം ഒരു ലീലയായേ അദ്ദേഹം കാണുന്നുള്ളൂ. ഗീതോപദേശത്തിലാണ് അത് പ്രകടമായി കാണുന്നത്. പരബ്രഹ്മഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഗീത ഉപദേശിക്കുന്നത്. ഗീതോപദേഷ്ടാവിനെ മനുഷ്യരൂപത്തിൽ കാണുന്ന മൂഢന്മാർ തന്നെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. അവജാനന്തിമാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം. താൻ തന്നെ രചിച്ചിട്ടുള്ള വേദത്തിന് താൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു മഹാഭാഷ്യമാണ് ഗീത. ശ്രുതികളുടെ ഉപനിഷത്തുക്കളുടെ സാരം ദുർഗ്രഹമാണ്. അത് സുഗ്രഹമാക്കി തീർക്കുവാനാണ് വേദപ്രചോദകനായ ഭഗവാൻ തന്നെ ഗീതോപദേഷ്ടാവായി വരുന്നത്. അവിടെ എന്താണ് നാം കാണുന്നത്? എല്ലാ മതഭേദങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും സമന്വയിപ്പിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് അവയെല്ലാം എത്തുന്നതെങ്ങനെയെന്ന് കാണിക്കുകയാണ്. സമസ്ത വേദാർത്ഥ സാര സംഗ്രഹം ഗ്രന്ഥം എന്ന് ശങ്കരാചാര്യസ്വാമികൾ ഗീതയെ വിശേഷിപ്പിക്കുന്നു. കർമ്മത്തെയും ഭക്തിയെയും ഒന്നും നിഷേധിക്കാതെ എല്ലാറ്റിനും മനുഷ്യജീവിതത്തിൽ പ്രയോജനവും പ്രാധാന്യവുമുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു സമന്വയ ഗ്രന്ഥമാണ് ഗീത. മനുഷ്യൻ ആധ്യാത്മികമായി പുരോഗമിക്കുന്നത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മതരത്തിലേക്ക്, പിന്നീട് സൂക്ഷ്മ തമത്തിലേക്ക് ഇങ്ങനെയാണ്. അതിന് അവനെ സഹായിക്കുന്നവയാണ് യോഗങ്ങളും ആരാധനകളുമെല്ലാം. ഹൃദയശുദ്ധി എന്ന ഉപാധിയിലൂടെ അത് ലക്ഷ്യത്തിലെത്തുന്നു. അതുകൊണ്ട് ഒന്നും ത്യാജ്യമല്ല, ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനം അനുവദിച്ചു കൊടുക്കണമെന്നാണ് ഗീതാചാര്യൻ പറയുന്നത്. പുരോഹിതവർഗം തങ്ങൾക്കുള്ള പ്രത്യേകാവകാശമായി സൂക്ഷിച്ചു വച്ചിരുന്ന വേദങ്ങളുടെ അർത്ഥത്തെ, ആധ്യാത്മിക ജ്ഞാനത്തെയും സിദ്ധികളെയും സാമാന്യ ജനങ്ങൾക്കാദ്യമായി തുറന്നുകൊടുത്തത് കൃഷ്ണനായിരുന്നു. അങ്ങനെ വലിയൊരു സാംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകുകയാണ് പാർത്ഥസാരഥി ചെയ്തത്. വേദാർത്ഥത്തെ കാലാനുകൂലം വ്യാഖ്യാനിക്കുവാനുള്ള ഒരു പ്രവണതയാണ് നാം ഗീതയിൽ കാണുന്നത്. മോക്ഷപ്രാപ്തിക്ക് യജ്ഞങ്ങളുടെ നിഷ്ഫലതയെ കാണിക്കുന്ന അധ്യായം 9 ശ്ലോകം 20-21. അദ്ദേഹം യജ്ഞത്തിന് പുതിയൊരു അർത്ഥം കൽപ്പിച്ച് യജ്ഞത്തെ സാധൂകരിക്കുന്നു. പുതിയൊരു മനോഭാവത്തോടുകൂടി യജ്ഞവും ദാനവും തപസ്സും ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നു. യജ്ഞദാന തപഃകർമ്മ ന ത്യാജ്യം കാര്യമേവ തത്. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനീ മനീഷിനാം. ബന്ധകാരണങ്ങളായ കർമ്മങ്ങളെ മോക്ഷകാരണങ്ങളാക്കി തീർത്ത് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് കർമ്മയോഗ വിവരണത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നു. സാകാരോപാസന നിരാകാരോപാസനയിലേക്ക് നയിക്കുന്നതായിരിക്കണമെന്ന് ഭക്തിരഹസ്യം വെളിപ്പെടുത്തുന്നു. വേദത്തിൻ്റെ സാരാംശം മുഴുവൻ വേദാന്തത്തിലാണല്ലോ. വേദാന്തം ജ്ഞാനപ്രതിപാദകവുമാണ്. അതുകൊണ്ട് ഗീതയും ജ്ഞാനത്തിൻ്റെ മഹത്വത്തെ പ്രധാനമായും എടുത്തു കാട്ടുന്നു. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. വേദങ്ങളിലെല്ലാം വേദാന്താർത്ഥമായ ജ്ഞാനത്തിൽ ചെന്ന് അവസാനിക്കുന്നത് പോലെ ഗീതയിലും എല്ലാം ജ്ഞാനത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ജ്ഞാനത്തെ സംസാര സമുദ്രത്തെ കടക്കുവാനുള്ള കപ്പലായും സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. കർമ്മഫലങ്ങളെയെല്ലാം എരിച്ചു കളയുവാനുള്ള അഗ്നിയായും ജ്ഞാനാഗ്നിഹി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഭഗവത് ആരാധനയ്ക്കുള്ള യജ്ഞമായും ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാം ഉപാസതേ. മറ്റും ഭഗവാൻ രൂപണം ചെയ്യുന്നു. പരമലക്ഷ്യം പ്രാപിക്കുവാനുള്ള മുഖ്യ ഉപായം ജ്ഞാനമാണ്. ജ്ഞാനത്തിനുള്ള പ്രധാന ഉപാധി ഹൃദയശുദ്ധിയാണ്. ചിത്തശുദ്ധിക്കുള്ള ഉപായങ്ങളാണ് മറ്റു കർമ്മഭക്തി സാധനങ്ങളെല്ലാം. ഭാരതീയ സംസ്കാര പ്രതിപാദകമായ ഗ്രന്ഥങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഭഗവത്ഗീതയിലെ പ്രാരംഭത്തിലുള്ള ഉപദേശത്തെയാണ് വിവേകാനന്ദ സ്വാമികൾ വീണ്ടും എടുത്ത് ഭാരതീയർക്ക് നൽകിയത്. അമ്പും വില്ലും താഴെ വെച്ച് തേർത്തട്ടിലിരുന്ന അർജുനനോട് കൃഷ്ണൻ ആദ്യമായി പറയുന്നത് ഇതാണ്. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നെയ്തത്വയ്യുപവദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തിക്തോത്തിഷ്ഠ പരന്തവ. ഇതിനെ ഭാരതീയരോടുള്ള ഉപദേശമാക്കി സ്വാമിജി പറയുന്നു. മഹത്തായ അനർഘ പൈതൃകത്തിന് അവകാശികളായ ഭാരതത്തിൻ്റെ സന്താനങ്ങളെ പാശ്ചാത്യാനുകരണ ഭ്രമം കൊണ്ടുണ്ടായ ഈ വൈക്ലബ്യം നിങ്ങൾക്ക് യോജിച്ചതല്ല. എല്ലാവിധ അധപ്പതനത്തിനും കാരണമായ ഈ ഹൃദയ ദൗർബല്യം വിട്ട് എഴുന്നേൽക്കുക. ഭാരതാംബയുടെ സന്താനങ്ങളാണെന്ന അഭിമാനത്തോടുകൂടി മുന്നേറുക. സ്വന്തം സംസ്കാരത്തിലും സ്വന്തം പൈതൃകത്തിലും നിഷ്ഠയോടും അഭിമാനത്തോടും കൂടി ഗീതോപദേശം സ്വജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ വൃന്ദാവനത്തിലെ ലീലാലോലനായ ബാലഗോപാലൻ്റെ അടുത്തുനിന്ന് സ്വന്തം വ്യക്തിത്വത്തെ തുറന്നു കാട്ടുന്ന ഗൗരവം നിറഞ്ഞ പാർത്ഥസാരഥിയുടെ അടുത്തു ചെന്ന് പ്രാർത്ഥിക്കുവിൻ. എനിക്ക് പൗരുഷവും ശക്തിയും നൽകണമേ. എന്നെ ഒരു യഥാർത്ഥ ഭാരതീയനാക്കി തീർക്കണമേ. തേജസ്സും ഓജസ്സും നിറഞ്ഞ ഒരു വ്യക്തിയായി തീരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ഓം തത്സത് ശ്രീ രമണാർപ്പണമസ്തു.